Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് തപസ്സുകാലം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 1-42 വരെ വാക്യങ്ങൾ.
യേശു മർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ യേശു വ്യക്തമായവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെപ്പറന്ന് ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. അവർ കല്ലെടുത്ത് മാറ്റി. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറയെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ.
ഒരിക്കലൊരു വിധവ ശ്രീബുദ്ധനെ സമീപിച്ചിങ്ങനെ പറഞ്ഞു, ഗുരു, എനിക്ക് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. ദാ, അവൻ മരണമടഞ്ഞു. അങ്ങ് വിചാരിച്ചാൽ അവന് ജീവൻ നൽകാനാകും. ബുദ്ധദേവൻ പറഞ്ഞു, സഹോദരി, പോയി നീ കുറച്ച് കടുകുമായിട്ട് വരിക, ഞാനവന് ജീവൻ നൽകാം. എന്നാൽ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊണ്ടുവരുന്ന കടുക് നാളിതുവരെ ആരും മരിച്ചിട്ടില്ലാത്ത ഭവനത്തിൽ നിന്നായിരിക്കണം എന്ന് മാത്രം. ശ്രീബുദ്ധന്റെ വാക്കുകേട്ട ആ വിധവ കടുക് തേടി നാടെങ്ങും നടന്നു. അന്ന് സന്ധ്യയാവോളം അലഞ്ഞു തിരിഞ്ഞിട്ടും ആരും മരിച്ചിട്ടില്ലാത്ത വീട് അവൾക്ക് കണ്ടെത്താനായില്ല. അവസാനം നിരാശയായി തിരിച്ചെത്തിയ വിധവയോട് ബുദ്ധദേവൻ പറഞ്ഞത്രേ, മകളെ, മരണമെന്നത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറികടക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതിനാൽ മരണത്തെ ഓർത്ത് അല്ലെങ്കിൽ മരിച്ചവരെ ഓർത്ത് വ്യാകുലപ്പെട്ട് നീ സമയം കളയാതെ മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. അനുദിനമുള്ള പുതിയ ജീവിതത്തിനായി നീ പരിശ്രമിക്കുക എന്ന് ജീവന്റെ നിത്യജീവന്റെ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത്. സാധാരണ ചിന്താഗതിയിൽ മരണം മനുഷ്യർക്ക് ലോകത്തിൽ നിന്നുമുള്ള അന്ത്യവിരാമമാണ്. അതിനാൽ തന്നെ അത് ദുഃഖകരവുമാണ്. എന്നാൽ മരണമടയുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യത പുൽകുകയാണ്. ദൈവീക ജീവനിൽ അവർ പങ്കുചേരുകയാണ്. അതുകൊണ്ടായിരിക്കും ലാസർ മരണാസന്നനായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശുവിനെ അത് തെല്ലും പരിഭ്രാന്തനാക്കുന്നില്ല. മാത്രമല്ല, യേശുവും ശിഷ്യന്മാരും അപ്പോൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ബഥനി എന്ന് പറയുന്ന സ്ഥലം ഏകദേശം 2 ദിവസത്തെ യാത്ര അകലെയായിരുന്നു എന്നോർക്കണം. അതിനാൽ എത്ര തത്രപ്പെട്ട് യാത്ര ചെയ്താലും അതിനു മുൻപായിട്ട് തൻ്റെ സ്നേഹിതൻ ലാസർ മരിച്ചിരിക്കുമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അതിനാലായിരിക്കണം അവിടേക്ക് പുറപ്പെടാൻ ക്രിസ്തു കൂട്ടാക്കാതിരുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ലാസറിനെ ഉയർപ്പിച്ച സംഭവം ക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ ഭാഗമാണ്. അവിടുന്ന് ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു, വെളിപ്പെടുത്തുന്നു. താൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് ക്രിസ്തു ഇതുവഴി സമർത്ഥിക്കുകയാണ്. മാത്രമല്ല, സംഭവത്തിന് ദൃക്സാക്ഷിയായ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിന്മേൽ അധികാരമുള്ള ദൈവത്തെയാണ് ക്രിസ്തുവിൽ ലോകം അന്ന് കണ്ടത് എന്നാണ്. ഒപ്പം സ്വർഗീയ പിതാവും ക്രിസ്തുവും തമ്മിലുള്ള ഗാഠമായ ബന്ധവും ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. തന്നെ ലോകത്തിലേക്ക് അയച്ചത് പിതാവാണെന്ന് സകലർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്ന സുവിശേഷ സംഭവം ഇതുതന്നെയാണ്. സൗരയൂഥങ്ങളും ക്ഷീരപഥങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ജീവനുണ്ടെന്ന് ഉറപ്പുള്ളത് നമ്മുടെ നീലഗ്രഹത്തിൽ മാത്രമാണ്. ജീവൻ അഗാധമായ ധ്യാനവും പ്രണാമവും കരുതലും അർഹിക്കുന്നുണ്ട്. ജീവന്റെ അതിനാഥൻ ഈശ്വരനാണ്, ദൈവമാണ് എന്ന സത്യം. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നാം അനുദിനം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ദൈവം മണ്ണിനെ ചുംബിച്ചപ്പോഴാണ് ജീവന്റെ ആഘോഷം നമ്മുടെ ലോകത്ത് ആരംഭിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിക്കഥ അതാണ് വെളിപ്പെടുത്തുന്നത്. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തു എന്നല്ലേ. അചേതനമായ മനുഷ്യരൂപത്തിൽ ദൈവത്തിന്റെ നിശ്വാസം തട്ടിയപ്പോഴാണ് ഈ ഭൂമിയിൽ ജീവൻ ഉതിർന്നത്, നാം പെടുത്തത്. ദൈവിക സ്നേഹ സാമീപ്യത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയുടെ മീതെ ദൈവത്തിന്റെ ഊഷ്മള ശ്വാസം വീഴുമ്പോൾ അസ്ഥികളുടെ താഴ്വാരത്തിൽ ജീവന്റെ ചടുല നൃത്തം ആരംഭിക്കുന്നു. പുതിയ നിയമത്തിലും ദൈവിക നിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ഉത്ഥാനാനന്തരം ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ആത്മാവിനെ സ്വീകരിക്കുക, നിങ്ങൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുക എന്ന്. കാറ്റ് വീശുമ്പോഴാണ് അൽമോണ്ട് വൃക്ഷം പൂവിടുന്നത്. അതുപോലെ ക്രിസ്തുവിന്റെ ദൈവിക വചനത്താലും നിശ്വാസത്താലും സാമീപ്യത്താലുമാണ് ലാസറിന്, തന്റെ സ്നേഹിതൻ ലാസറിന് ജീവന്റെ ആഘോഷമുണ്ടായത് എന്ന് നാം സുവിശേഷത്തിൽ കാണുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു തെളിമയോടെ സമർത്ഥിക്കുന്നത്: ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് എന്ന്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ ശ്രമിച്ചവരോട് വചനം കൊണ്ടും ബദൽ ജീവിതം സാധ്യമാണെന്ന് ക്രിസ്തു മന്ത്രിക്കുന്നു. വാക്കിനെ അല്ലെങ്കിൽ വചനത്തെ അവിടുന്ന് വിത്ത് എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പോയ കഥ നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെല്ലാം തന്നെ ജീവന്റെ സ്ഥിരതയുമായി ബന്ധപ്പെട്ട അടയാളങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരൊറ്റ പദം കൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പൊരുൾ ഏതൊരാൾക്കും കണ്ടെത്താനാകുന്നത്. അതെ, ജീവൻ, ദൈവിക ജീവൻ. ഒന്നിനും ഒറ്റയ്ക്ക് ഏറെ നാൾ നിലനിൽക്കാനാവില്ല എന്നതാണ് ജീവന്റെ അടിസ്ഥാന വിചാരങ്ങളിലൊന്ന്. കൊണ്ടും കൊടുത്തും വേണം അതിന്റെ ആധികാരികത അല്ലെങ്കിൽ പ്രാമാണികത നിലനിർത്തുവാൻ, അതിന് ജീവന് നിലനിൽക്കുവാൻ. ക്രിസ്തുവിന്റെ നാട്ടിലെ രണ്ട് തടാകങ്ങളെ അവിടെ എത്തുന്ന തീർത്ഥാടകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, താരതമ്യപ്പെടുത്തി നോക്കാറുണ്ട്. ഒന്ന് ഗലീലിയ തടാകമാണ്. അതിന്റെ അലകൾക്ക് മീതെ ഇപ്പോഴും അവിടെ ക്രിസ്തു സാന്നിധ്യമുണ്ട്, ഗുരു സാന്നിധ്യമുണ്ടെന്ന് തോന്നിക്കുന്ന മട്ടിൽ ചില പ്രസാദങ്ങളുണ്ട് ഇപ്പോഴും അവിടെ. അവിടെ ജീവനുണ്ട്, ജീവൽ സമൃദ്ധിയുണ്ട്. ഇനി രണ്ടാമത്തേത് നമുക്കറിയാവുന്നതുപോലെ ചാവുകടലാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ ജീവൻ വിരിയാനാവാത്ത വിധത്തിൽ ശാപത്തിൻ്റെ ഓർമ്മയും മരണത്തിൻ്റെ മണവുമാണ് വീശുന്നത്. കൊടുക്കൽ വാങ്ങലുകളുടെ കൈവഴികൾ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണിത്. പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഫലമായ മരണം അവിടെ സംഭവിക്കുന്നു. അങ്ങനെ ജീവജാലങ്ങൾക്കിടയിൽ പലപ്പോഴും അറ്റുപോകുന്ന പാരസ്പര്യത്തിൻ്റെ കണ്ണികളെക്കുറിച്ച് ക്രിസ്തു എപ്പോഴും ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ വീണ്ടും ജീവന്റെ പ്രതിബിംബമാണ് അവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് തളിരണിയുകയും പുഷ്പിക്കുകയും ഫലമണിയുകയും ചെയ്യുന്ന ദൈവിക ജീവന്റെ സമൃദ്ധിയെക്കുറിച്ചാണ് ക്രിസ്തു ഉപമിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ക്രിസ്തു വിഭാവനം ചെയ്യുന്ന മുന്തിരിച്ചെടിയുടെ കൂട്ടായ്മയിലൂടെ ജീവരസത്തിന്റെ കൈപ്പുഴകളാണ് ഒഴുകുന്നത്. അത് ദൈവിക ജീവന്റെ നീരുറവയാണ്, കൃപയുടെ വറ്റാത്ത നീർച്ചാലാണ്. പൊന്മണിയാണെന്ന് വിചാരിച്ച് തന്നെ വിഴുങ്ങിയ വാനമ്പാടി പക്ഷിയോട് മിന്നാമനിങ്ങ ഇങ്ങനെയാണ് പറഞ്ഞത്: ചങ്ങാതി, നിനക്ക് പാട്ട് നൽകിയ അതേ കരങ്ങളാണ്, അതേ ദൈവമാണ് എനിക്ക് വെളിച്ചം തന്നത് എന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങൾക്കിടയിലും ദൈവിക ജീവരസത്തിന്റെ പുഴ ഒഴുകുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അനുദിന ജീവിതത്തിൽ പാരസ്പര്യവും കൂട്ടായ്മയും വളരണം. ഒരിലയിൽ പുഴുക്കുത്തുണ്ടാകുന്നത് മുഴുവൻ വൃക്ഷവും രോഗാതുരമാകുന്നതിന് തുല്യമാണെന്നോർക്കണം. ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയമാണിത്, തപസ്സുകാലം. അവിടുത്തെ സ്നേഹപ്രവാഹവും ജീവൽ പ്രകാശവും നമ്മിൽ വർഷിക്കുന്ന സമയമാണിത്. അനുതാപത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ തുറക്കാം. അവിടുന്ന് തന്റെ സ്നേഹിതൻ ലാസറിനെ പോലെ നമുക്കും പുതുജീവൻ പകരട്ടെ, നമ്മിൽ നവജീവൻ വർഷിക്കട്ടെ.
സ്നേഹപ്ര
നാം ശ്രവിക്കുന്ന ഈ ഗാനം മനീഷ ആലപിച്ചതാണ്. രചന ഫാദർ തദേവൂസ് അരവിന്ദത്, സംഗീതം ഹെക്ടർ ലൂയിസ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച തപസ്സുകാലം 5-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.